Jesus. Hallelujah. Hallelujah. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ലോകത്തുള്ള എല്ലാ ജനത്തെയും അറിയിക്കുകയാണ്. പ്രിയരെ, നമ്മളുടെ സൃഷ്ടാവിന്റെ തിരുസന്നിധി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട്. എനിക്ക് ആ പിതാവിന്റെ ചിന്തകൾ, ആ പിതാവിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ആയിരം നാക്ക. കർത്താവായ യേശു ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ആദ്യ ഫലം നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ തല, നമ്മുടെ മൂത്ത സഹോദരൻ, ആദ്യ ഫലം ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നാം. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും, ബോഡി ഓഫ് ക്രൈസ്റ്റ് ഏതൊരു വ്യക്തിയും അങ്ങനെയാണ്. ക്രിസ്തുവിനും പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആയിരം നാക്കായി. നിങ്ങള് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെ ബൈബിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഓരോ മേഖലയിലും ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ പിതാവിനെ കുറിച്ചായിരുന്നു യേശു പറഞ്ഞത്. യേശു പറയുന്നു, എന്റെ വാക്കുകളെ കേട്ട് എന്നെ അയച്ച പിതാവിനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഓരോ വാക്കും വെളിപ്പെടുത്തുന്നത് പിതാവായിരുന്നു. യോഹന്നാൻ ഒന്നിന്റെ പതിനെട്ടിൽ പറയുന്നു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ, ആ പുത്രനാണ് വചനം. ആ വചനം മാംസമായ നമ്മുടെ വസിച്ച് അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തി. അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തും, പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും നാം അവിടെ യേശുവിലൂടെ പിതാവിനെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമ്മളുടെ വ്യൂ എങ്ങനെയാണ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്, അതനുസരിച്ചേ കാണുകയുള്ളൂ. നിങ്ങൾ ചോദിക്കുക, അതെന്താണ് അങ്ങനെ? ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു കഥയെ ഒരു ചിന്ത ഹൃദയത്തിൽ വെളിപ്പെടുത്തിയത്. ഒരു വണ്ടി വന്ന് വീടിന്റെ മുമ്പിൽ നിന്നു, സങ്കല്പമാണേ. ഒരാള് ഒരു ആ വണ്ടിയിൽ നിന്ന് വലിയൊരു ഇരുമ്പും എടുത്തു, വലിയൊരു ഇരുമ്പ്, എന്നിട്ട് ബലത്തോടെ എടുത്ത് ഈ തോളത്തേക്ക് അങ്ങ് വെച്ചു, നടന്നു വരിക വീട്ടിലേക്ക്. മുമ്പിലിരുന്ന കുട്ടി, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു, കുട്ടി വിളിച്ചു പറഞ്ഞു, മമ്മി ഒരങ്കിൾ ഇരുമ്പ് ചുമന്നുകൊണ്ട് വരുന്നേ. അമ്മച്ചി അമ്മ അപ്പുറത്തായിരുന്നു, അമ്മ എന്തുവാടാ ഇരുമ്പും ചുമന്നുകൊണ്ട്, ഒരു അങ്കിള് വരുന്ന ഇരുമ്പും ചുമന്നുകൊണ്ട്. ഇരുമ്പും ചുമന്നുകൊണ്ട് ആരത്? നമ്മുടെ വീട്ടിലേക്കാ മമ്മി, നമ്മുടെ വീട്ടിലേക്കാ ഇരുമ്പും ചുമന്നുകൊണ്ട്. കാരണം കൊച്ചിന്റെ കാഴ്ചപ്പാടതാ, അതാ കൊച്ചു കണ്ട. കൊച്ചു കാണുമ്പോ വലിയൊരു ഇരുമ്പ് ചുമന്നുകൊണ്ട് ഒരു അങ്കിള് തോളത്ത് ചുമന്നുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടാ വരുന്നേ. ഉടനെ മമ്മി പുറത്തേക്ക് വന്നു, വാതിൽ തുറന്നു, മോനെ ഇത് ഇരുമ്പല്ലടാ, ഇത് ഗ്യാസാടാ, എൽ പി ജി ഗ്യാസാടാ. ചോദിച്ചു, അതെന്തോ എൽ പി ജി ഗ്യാസ്? ആ ഞാൻ നിനക്കത് പിന്നെ പറഞ്ഞുതരാം, ഇത് ഫിറ്റ് ചെയ്യട്ടോ, ഫിറ്റ് ചെയ്യാം, അവിടെ ഫിറ്റ് അടക്കള ഫിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം, ഈ കുഞ്ഞിനെ പോലെ അതിനെ ഇരുമ്പായിട്ടും കാണാം. ആ ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യമാണ് ഈ കൊച്ചു പറഞ്ഞത്, വലിയൊരു ഇരുമ്പ് ചുമന്നുകൊണ്ട് ഒരു അങ്കിള് വരുന്നത്. നമുക്ക് അവിടെ യേശുവിന്റെ ശരീരത്തെ മാത്രം കാണാം, ശരീരവും അസ്ഥിയൊക്കെ മാത്രം കാണാം, എന്നിട്ട് ആ പേരിൽ യേശുവിനെയും കാണാം. പക്ഷെ യേശു പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ കണ്ടാൽ, കാണേണ്ട രീതിയിൽ കണ്ടാൽ, ശിഷ്യന്മാർക്കൊന്നും ആ ഒരു തലത്തിൽ അറിവില്ല. യേശുവിനോട് നടക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആ ഒരു തലത്തിൽ അറിവില്ല. യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പക്ഷേ ഫിലിപ്പോസ് പത്രോസിനെ കാണുന്നവർ യേശുവിനെ കണ്ടാ കാണത്തില്ല പിതാവിനെ. യോഹന്നാനെ കാണുന്നവരെ കണ്ടാ കാണത്തില്ല, കാരണം യോഹന്നാനും പത്രോസും ഫിലിപ്പോസും ഒക്കെ അസ്ഥിയും മാംസവും മാത്രം. അതേപോലെ യേശുവിനെ നമ്മൾ കാണരുത്. യേശു പറയാണ്, എന്റെ ഉള്ളിൽ എന്റെ പിതാവ് വസിച്ച് എന്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തി. ആ ഇരുമ്പിന്റെ ഉള്ളില് അതൊരു സിലിണ്ടറാണ്, അതിന്റെ ഉള്ളില് എൽ പി ജി ഉണ്ട്, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. രണ്ടുപേരുടെയും മോന്റെ കാഴ്ചപ്പാടും മുറ്റത്തുനിന്ന് കളിക്കുന്ന കൊച്ചിന്റെ കാഴ്ചപ്പാടും അകത്തുനിന്ന് വന്ന അമ്മയുടെ കാഴ്ചപ്പാടും രണ്ടായിരുന്നു. മുറ്റത്തുനിന്ന് കളിക്കുന്ന കൊച്ചു കണ്ടത്, ഇതാ മമ്മി ഒരു അങ്കിള് വലിയ ഇരുമ്പഞ്ഞു വന്നുകൊണ്ട് വരുന്നു. പക്ഷെ മമ്മി നോക്കിയപ്പോ ഇരുമ്പല്ല അമ്മിയെ അമ്മി കണ്ടത്, മമ്മി കണ്ടത് എൽ പി ജി ഗ്യാസ്. രണ്ട് കാഴ്ചപ്പാടുണ്ടോ മക്കളെ? നമ്മുടെ കാഴ്ചപ്പാട് ഭൂമിയിലെ കാഴ്ചപ്പാടാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ഇതാ നമ്മൾ കാണുന്നത് ആ അസ്ഥിയും മാംസവും ഒക്കെ ഉള്ള ഒരു രൂപം മാത്രമായിട്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭൂമിയിലെ ഭവനങ്ങളാണ്, ദൈവത്തിന്റെ ഭൂമിയിലെ വാഹനങ്ങളാണ്. ദൈവം ഭൂമിയിൽ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റുകളാണ് ഞാനും നിങ്ങൾ എന്ന് മറക്കരുത്. ആരെ പോലെ? യേശുവിനെ പോലെ. അങ്ങനെയാണ് ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. അല്ലാതെ നാം കുറെ പാട്ടുപാടിയത് കൊണ്ടോ കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ കുറെ ബൈബിൾ വായിച്ചത് കൊണ്ടോ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ ഒരു ദർശനം നമുക്കില്ല എങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയില്ല. നമ്മളല്ല, ഇതൊരു സിലിണ്ടറിന് തുല്യമാണ്. ഇതിന്റെ ഉള്ളിൽ എൽ പി ജി അല്ല ദൈവം വസിക്കേണ്ടേ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്, ആലയങ്ങളാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടില്ല, ഫേസ്ബുക്കിലുള്ളവർ കേട്ടില്ല, ആ പ്രാർത്ഥനയുടെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സ്വർഗത്തിലെ ദൈവമാണ് നമ്മിലൂടെ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ക്രിസ്തുവാണ് നമ്മിലൂടെ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ക്രിസ്തുവിന്റെ തല ദൈവം. അങ്ങനെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ ജീവിക്കണം, അതാണ് നമ്മുടെ യഥാർത്ഥ പ്രവർത്തന രീതി. അങ്ങനെ വേണം നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ. അപ്പോഴാണ് നമ്മളുടെ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നാം നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുന്നവർ മാത്രമാണ്, അത് ഫേക്കാണ്. അതിലേക്കാണ് മനുഷ്യൻ ഓടിപ്പോയത്. അങ്ങനെയാകരുത്. ദൈവം നമ്മളിലൂടെ ജീവിക്കണം, ദൈവം നമ്മളിൽ ജീവിക്കണം, നമ്മളിലൂടെ ജീവിക്കും. ആ ഒരു തലത്തിലേക്ക് കടന്നു. എന്നാൽ ഇന്നത്തെ സമൂഹം ആ കൊച്ചുകുട്ടിയെ പോലെയാണ്. പല എന്റെ സഹോദരികൾ നല്ലൊരു പങ്ക കൊച്ചുകുട്ടിയെ പോലെയാണ്. അന്നത്തെ യേശുവിന്റെ ശിഷ്യന്മാരെ പോലെയാണ്. അന്ന് അവർ കണ്ടത് ദാ യേശുവിന്റെ ആ ഭൗതിക രൂപം മാത്രം. യഥാർത്ഥത്തിൽ യേശു നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു. He's our forerunner. നമുക്ക് മുമ്പ് കൂട്ടി ഇതാ ഓടിയവൻ, നമുക്ക് മാതൃകയായിട്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് ചുറ്റുപാടും കാണുന്ന വിശ്വാസ ജീവിതം കൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ അതിൽ ഒരാളായി മാറരുത്. ഈ ഭൂമിയിലെ ചുറ്റുപാടുമുള്ള ഓരോ സഭയും നമുക്ക് മാതൃകയല്ല. അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു, പകരം നമുക്ക് മാതൃകയായിരിക്കുന്നത് അരുമനാഥനായ യേശു ക്രിസ്തു. ചുറ്റുപാടുമുള്ളവരെയൊക്കെ സ്നേഹിക്കുക, അവരുടെയൊക്കെ മുമ്പിൽ വെറും പ്രസംഗം കൊണ്ട് അവസാനിപ്പിക്കാതെ ജീവിതം തന്നെ അവരുടെ മുമ്പിൽ സന്ദേശമായി മാറും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി കിട്ടുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. Enter to the kingdom where there is the king. എന്നാൽ അങ്ങോട്ടേക്ക് പ്രവേശിക്കുവാൻ ജനത്തിന് കഴിയുന്നില്ല. ജഡ ലോകത്തിൽ ജഡത്തിൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ഹൃദയത്തിൽ വന്നൊരു ചിന്ത, ആ ചിന്ത നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയവുമായി ചേർത്ത് നമ്മൾ പഠിക്കുകയാണ്. ബെനിഫിറ്റ് ഓഫ് നോയിങ്, അറിയുന്നതിന്റെ ഗുണങ്ങളാണ് നാം ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അതില് നാം മനസ്സിലാക്കിയ ഒരു കാര്യം, നന്നാകാത്ത പഴയ മനുഷ്യനും നല്ലതായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, അതിനോടുകൂടെ വീണ്ടും ചില അറിവുകൾ നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് അത് മാറും. അത് മാറുമ്പോൾ നമുക്ക് ആ അമ്മയെ പോലെ, നേരത്തെ കേട്ടില്ലേ ഗ്യാസ് സിലിണ്ടർ കണ്ട ആ കുട്ടി അമ്മയും നമ്മൾ വ്യത്യാസം, ആ അമ്മയെ പോലെ ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാട് നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് അകത്ത് കയറാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നാം നമ്മുടെ വഴിക്ക് ഓടിപ്പോയതുകൊണ്ടാണ്. അതിന് സപ്പോർട്ടീവായി നിൽക്കുന്ന ലോകം, കാരണം നമ്മളുടെ ഹൃദയം ഭൂമിയിലാണ് നിൽക്കുന്നത്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിലാണ് നിൽക്കുന്നത്. അവിടുന്ന് നമ്മുടെ ഹൃദയം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ആള് മാറാൻ കഴിയൂ. ലൂക്കോസുവിശേഷം 12-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് ഉറക്കെ വായിക്കാം.
നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും.
നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പോ ഹൃദയത്തിന്റെ ആ സ്ഥലം ഒന്ന് മാറ്റണമെങ്കിൽ ആദ്യം എന്ത് മാറണം? നിക്ഷേപം മാറിയാലേ ഹൃദയം മാറ്റം നടക്കും. ഒരു ഹൃദയമാറ്റത്തിലേക്കാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്. അപ്പൊ നിക്ഷേപം മാറിയെങ്കിലേ ഹൃദയം മാറും. നിക്ഷേപം മാറാതെ ഹൃദയം മാറില്ല. ഹൃദയം മാറുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കാം, പ്രസംഗിക്കാം. നിക്ഷേപം മാറിയാൽ ഹൃദയം മാറ്റം നടക്കും. നിക്ഷേപം മാറും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ കൂടുതൽ ധാരാളം ടൈറ്റിലുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെല്ലാം ഇത് നിൽക്കും. നമ്മളൊന്ന് കൂടുതൽ കേൾക്കാൻ പോകുന്നത് കരുതുന്ന, കാത്തിരിക്കുന്ന സ്വകീയ പിതാവ്, സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയ മക്കൾ, ഇവർക്ക് നടുവിൽ മാതൃകയായി നിൽക്കുന്ന കർത്താവായ യേശു. കരുതുന്ന, കാത്തിരിക്കുന്ന സ്നേഹനിധിയായ നമ്മുടെ സ്വർഗീയ പിതാവ്, ആ പിതാവിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്ന മക്കൾ, ഇതിന്റെ നടുവിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് കാണിച്ചു തരുന്ന മാതൃകയായ കർത്താവായ യേശു. ഈ ഒരു ചിന്തയാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ദൈവം പല ഭാഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഇതിലൂടെയെല്ലാം നമ്മൾ നമ്മുടെ ഭൂമിയിലെ കാഴ്ചപ്പാട് വിട്ട്, സ്വന്തത്തിന്റെ കാഴ്ചപ്പാട് വിട്ടിട്ട് ദൈവത്തിന്റെ കാഴ്ചപ്പാട്, സ്വർഗത്തിന്റെ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ട്. ആ ഒരു കാഴ്ചപ്പാട് നിൽക്കുമ്പോൾ, നമ്മുടെ നിക്ഷേപം അവിടെയാകുമ്പോഴാണ് നമ്മുടെ ഹൃദയം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഷിഫ്റ്റ് ചെയ്യണതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം, പക്ഷേ ഈ ഓട്ടോ ക്ലോസ് ഡോറ് പോലെയായി പോകും. ഈ ഓട്ടോ ക്ലോസ് ഡോറ് കണ്ടിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മുടെ വീടുകളിൽ അങ്ങനെ നമ്മൾ വെക്കാറില്ല, പക്ഷേ ഓഫീസുകളിലൊക്കെ സാധാരണഗതിയിൽ ഓട്ടോ ക്ലോസ്, എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഓട്ടോ ക്ലോസ് ഡോർ ആയിരിക്കും സാധാരണ വെക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ വിട്ടാൽ നേരെ പോയങ്ങാണ്, അതൊരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്. ഇതേപോലെയാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇത് സ്വർഗത്തിലെ ദൈവം തന്റെ വചന ചിന്തകളിലൂടെ നമ്മളുടെ ഹൃദയത്തിന്റെ ആ ഡോർ ഇങ്ങനെ തുറക്കുകയാണ് നമ്മുടെ മനസ്സിനെ തുറക്കുകയാണ്, മനസ്സിനെ തുറന്ന് തന്റെ വചനം അകത്തേക്ക് ഇട്ടു തരികയാണ്. അപ്പൊ ഇത് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വളരെ ജീവനും സന്തോഷവും വിശ്വാസമൊക്കെ വരും. പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ കണ്ണുകൾ ചെവികളൊക്കെ ലോകത്തിലേക്ക് തിരിയും. ഉടനെ തന്നെ നമ്മുടെ ലോകത്തിലെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. അങ്ങനെ ലോകത്തിലെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോ ഇതിനു മുമ്പ് ദൈവത്തിന്റെ വചനം അറിയിച്ച ആ പ്രിയ സഹോദരി പറഞ്ഞൊരു ചിന്ത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശ്വാസത്തോട് വീര്യം. യഥാർത്ഥത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമക്കളെ, നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന വിശ്വാസം, തുടർന്ന് ഇത് വീര്യമായി അതിന് വർദ്ധിച്ചു വരണം. പക്ഷേ വർദ്ധിച്ചു വരുവാൻ നമുക്ക് കഴിയാത്തതിന്റെ കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളാണ്, നമ്മുടെ എൻവയറോൺമെന്റ് ആണ്. കാരണം നമ്മളായിരിക്കുന്ന എൻവയറോൺമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തെ ഫ്രീസ് ചെയ്യുന്ന, അതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന ഒരു എൻവയറോൺമെന്റ്. അല്ലെങ്കിൽ തലതിരിച്ച് വേണമെങ്കിലും പറയാം, നമ്മുടെ വിശ്വാസത്തെ അതിനെ ഡീഫ്രോസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു തലമാണ്. ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രീസറിൽ ഇരിക്കുക, അതിന്റെ അടുത്ത് പുറത്തേക്ക് വെച്ചു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നിങ്ങൾ ഫ്രീസറിൽ ഇരിക്കുക, ആ സ്വകീയമായ ചിന്തകളാൽ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരികയാണ്. എന്നാൽ ഇത് കഴിഞ്ഞാൽ ഇതാ ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഡീഫ്രോസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാപിച്ചത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളുടെ അകത്തുള്ള വിശ്വാസം ചോർത്തിക്കളയുന്ന ആ സാഹചര്യത്തിൽ ആയിരിക്കാതെ നാം മാറുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വ്യക്തികളുമായി ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വഴക്കിട്ട് നടക്കാനല്ല, അവരെയൊക്കെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ നമ്മുടെ അകത്തുള്ള വിശ്വാസം ചോർത്തിക്കൊണ്ടു പോകുന്ന ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഇതാ നിങ്ങളുടെ കയ്യില് കുറെ പണമുണ്ട്, കുറെ സ്വർണമുണ്ട്. നിങ്ങള് അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുവാനായിട്ട് കള്ളന്മാരുടെ ഇടയിലൊന്നും പോയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. ഇതേപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വിലയേറിയ വിശ്വാസം, നമ്മുടെ വിശ്വാസം വലിയ വിലയുണ്ട്. നമ്മൾ അതിനെ വിലയുള്ളതായിട്ട് കാണാത്തത് കൊണ്ടാണ് നമ്മള് നമ്മുടെ കയ്യിലുള്ള പണവും മറ്റു കാര്യങ്ങളുമാണ് വിലയുള്ളതായി കാണുന്നത്. എന്നാൽ അതിനേക്കാളെല്ലാം വിലയാണ് വിശ്വാസം. വിലയേറിയ വിശ്വാസത്തിനുടമകളാണ് ഞാനും നിങ്ങൾ. ആ വിശ്വാസത്തെ അപഹരിച്ചെടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നാം പോകരുത്, അങ്ങനെയുള്ളവരുടെ പോയി ഇരിക്കരുത്. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ ചുറ്റുമെങ്കിൽ അവരുമായ ഒരു അല്പം ഒന്നൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. അതായത് ഇതാ കരിമരുന്ന് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ സഹോദരിമാരെ, നിങ്ങൾ സൂക്ഷിച്ചല്ലേ ഉപയോഗിക്കുന്നേ? അപ്പോ ഈ മനുഷ്യരൊന്നും വെറുക്കരുത്, അവരെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊള്ളണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ നിധി, നമ്മളുടെ ഉള്ളിലുള്ള വിലയേറെ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളുവാനായിട്ട് ഇടയാകണം. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വിശ്വാസത്തോട് വീര്യമല്ല, ഉള്ള വിശ്വാസം അങ്ങ് പോകും, ഉള്ള വിശ്വാസം അങ്ങ് പോകും. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് നേരുന്ന ഓരോ വാക്കുകളും ഓരോ ചിന്തകളും നമ്മുടെ വിശ്വാസം എടുത്തു കളയുന്നത്. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാവുന്ന ഒരു കാര്യം, പണ്ട് ലോകത്തിലെ സകലതും കണ്ടു നടന്നിരുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തില് ഞാൻ ഉയരത്തിലുള്ളത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഉയരത്തിലുള്ളത് കേൾക്കുന്നു, താഴേക്ക് കൊടുക്കുന്നു. കാരണം ഈ ലോകത്തിലെ ന്യൂസ് ചാനലുകൾ പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല. വളരെ അത്യാവശ്യമായ ആരെങ്കിലും പറയുകയാണ് ഇന്നൊരു കാര്യം സംഭവം നടന്നു, ഇന്നൊരു കാര്യം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ബാരനായിരിക്കരുതല്ലോ. അതിനുവേണ്ടി മാത്രം ഒന്ന് ഹെഡ്ലൈൻ ചിലപ്പോൾ നോക്കുവാൻ. കാരണം എനിക്കറിയാം ഈ ഒരു മണ്ഡലം, താഴെയുള്ള മണ്ഡലം നമ്മുടെ വിശ്വാസത്തെ അപഹരിച്ചുകൊണ്ട് പോകുന്നതാ, വിലയേറിയ വിശ്വാസത്തെ അപഹരിച്ചുകൊണ്ട് പോകുന്നതാ. അപ്പൊ എന്റെ വിലയേറിയ വിശ്വാസത്തെ അപഹരിച്ചുകൊണ്ട് പോകാനായിട്ട് ഞാൻ താഴേക്കിടയിലുള്ള വ്യക്തികളോട്, സോറി, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ താഴേക്കിടയിൽ എന്റെ വിശ്വാസം ചോർത്തിക്കളയുന്ന വ്യക്തികളോട് ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുകയുള്ളു. ഞാൻ നാട്ടില് എന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ അപ്പൻ പിതാവ് പറയുന്നത്, അവൻ കയറി ഭൂമിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, അവന്റെ റൂം എന്റെ റൂമിലേക്ക് കയറിപ്പോയിട്ടുണ്ട്, ഇനി എപ്പോഴാ പുറത്തേക്ക് ഇറങ്ങുക, ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതായത് ഒരു ജനറൽ ടോക്ക്, കളിതമാശ ടോക്കുകൾക്ക് അവൈലബിൾ അല്ല, പൊട്ടച്ചൊല്ലും കളിവാക്കുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ അല്ല. കാരണം എനിക്ക്, നമുക്ക് എല്ലാവർക്കും ഒരു ഡിവൈൻ ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ഡിവൈൻ ഡ്യൂട്ടി? സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ നടക്കുന്ന ചാനലുകളാണ്, വാഹനമാണ്, ഭൂമിയിലേക്ക് വെളിപ്പെടുന്ന മാധ്യമമാണ് ഞാനും നിങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മുടെ ഫെല്ലോഷിപ്പ് എപ്പോഴും പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് പറയാനുള്ള പ്രത്യേക ചിന്ത എന്ന് പറയുന്നത്, മക്കളെ, നിങ്ങളുടെ ധനം അപഹരിച്ചുകൊണ്ട് പോവുകയാണ്, വിലയേറിയ വിശ്വാസം അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. വിശ്വാസത്തോട് വീര്യമല്ല നിങ്ങൾക്ക് വരുന്നത്, ഉള്ള വിശ്വാസം ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാഹചര്യങ്ങളെ സൂക്ഷിച്ചില്ല എങ്കിൽ അപകടമാണ്. സാഹചര്യങ്ങളെ സൂക്ഷിക്കുക. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതേപോലെ ആയിപ്പോകും, അതേപോലെ ആയിപ്പോകും. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്ക് വേണ്ടി. എന്തിനു വേണ്ടി ആ പിതാവ് കാത്തിരിക്കുന്നേ? പിതാവിന് വേണ്ടത് നമുക്കുള്ളതൊന്നുമല്ല, പിതാവിന് വേണ്ടത് നമ്മളെ. നമ്മളെയാ പിതാവിന് വേണ്ടത്, നമ്മളെയാ പിതാവ് സ്നേഹിക്കുന്നേ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ആ പിതാവിങ്കിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം വെമ്പൽ കൊള്ളണം. അതിനെ സഹായിക്കുവാനാണ് കർത്താവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. എല്ലാ കുടുക്കുകളും അയച്ച് അതിനെല്ലാം അഴിച്ചു മാറ്റി പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഭൂമിയിൽ നടക്കുന്നത് എന്താണ്? ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഈ വ്യക്തി, ഈ മകൻ, ഈ മകൾ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല, യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഈ ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷാ ജീവിതമാണ്. വി ആർ അണ്ടർ ടെസ്റ്റ്, വി ആർ ഇൻ ദ എക്സാമിനേഷൻ ഹോൾ. നമ്മൾ പരീക്ഷാ ഹോളിലാണിപ്പോ. ആ പരീക്ഷാ ഹോളിലായിരിക്കുമ്പോ നമ്മൾ നമ്മളെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ, നമ്മുടെ ചിന്തകളെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ, നമ്മുടെ ഇഷ്ടങ്ങളെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് സീറോ ആണ്. ആ പ്രിയ സഹോദരി പറഞ്ഞ ചിന്ത ഞാൻ ശ്രദ്ധിച്ചപ്പോ കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്ക് ഉദ്ധരിച്ചു. അതിങ്ങനെയായിരുന്നു, യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ നമ്മൾ പുല്ല് വൈക്കോല് മരം എന്നിവ കൊണ്ടാണ് പണിയുന്നതെങ്കിൽ അത് തീയിലൂടെ കിടക്കുമ്പോ കത്തിപ്പോകും. നമ്മളെ പത്ത് പേര് ഒന്ന് പ്രശംസിച്ച് പറയണം, നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനുഷിക ഉദ്ദേശം കൊണ്ടാണ് ഈ ദൈവിക പ്രവൃത്തിയെങ്കിൽ കത്തിപ്പോവുകയുള്ളൂ. പലപ്പോഴും നേരത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ വിസിറ്റ് അംബാസഡേഴ്സ് ധാരാളം വരും. അങ്ങനെ വിസിറ്റ് അംബാസഡേഴ്സ് ഇങ്ങനെ ധാരാളം വന്ന് വന്നപ്പോ ആ ജനത്തിന് മനസ്സിലായി ഇവര് വരുന്നത് ഗൾഫ് സുവിശേഷീകരിക്കാനോ അമേരിക്ക സുവിശേഷീകരിക്കാനോന്നും അല്ല, ഇവര് വരുന്നത് പണത്തിന് വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ വരുന്നവർക്ക് വലിയ വിലയൊന്നും ജനം കൊടുക്കാറില്ല. അവർ വരുന്നത് പണത്തിന് വേണ്ടിയാ, പക്ഷെ പറയുന്നതോ സുവിശേഷമാണ്. എന്നാൽ ചില ഇന്റഗ്രിറ്റി ഉള്ള ചില ദേവാസന്മാര് അവര് വരാ പറയാറുണ്ട്, ഞങ്ങൾ വന്നത് ഫണ്ട് കളക്ഷന് വേണ്ടിയാണ്, ഇന്നെ ആവശ്യത്തിന്. എന്നാൽ അങ്ങനെയല്ലാത്തവർ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ വരുന്നത്, കാരണം ഇവിടെ ധാരാളം ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉള്ളവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഇവിടെ വന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഗൾഫിലെ ദേവദാസന്മാർക്ക് ആർക്കും പ്രസംഗിക്കാനെന്ന് അറിഞ്ഞുവിടാം, ഞങ്ങൾ എന്നിട്ട് വേണം അവിടെ പ്രസംഗിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ സ്വയത്തിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ പദ്ധതികളും പുല്ല് വൈക്കോല് മരം ഇതെല്ലാം കത്തിപ്പോകും. കാരണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകള്, വിചാരങ്ങള്, വികാരങ്ങളൊക്കെ അറിയുന്ന വ്യക്തിത്വം. ലൂസിഫർ എന്ന് പറയുന്ന പ്രകാശധാരിയായ ഒരു ദൂതൻ ഹൃദയത്തിലൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ, ഞാൻ ദൈവത്തിനൊപ്പത്തിനൊപ്പം ആവും, വെട്ടി താഴെ. ഹല്ലേലൂയ. അവന്റെ സ്ഥാനത്ത് നമ്മൾ പോയി, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും അറിയാം. പ്രിയമകനെ പ്രിയമകളെ, ദൈവം ആഗ്രഹിക്കുന്ന അന്തർഭാഗത്തിലെ സത്യം, അന്തർഭാഗത്തിലെ സത്യം. നീ കുഞ്ഞെ, നീ ആ പപ്പയെ സ്നേഹിക്കുന്ന, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന പപ്പയുടെ പോക്കറ്റ് അല്ല, പപ്പയുടെ പോക്കറ്റ് അല്ല, പപ്പയുടെ പോക്കറ്റ് സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പപ്പയെ വിളിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ അറിയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പറക്കാറാകുമ്പോൾ നിങ്ങളെ വിട്ടുപോകും. കാരണം ഇപ്പോഴവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ. അപ്പൊ ആവശ്യം എന്ന ഫൗണ്ടേഷനിലുള്ള സ്നേഹമാണ് അവരുടെ. നമ്മുടെ സ്നേഹത്തിന്റെ ഫൗണ്ടേഷൻ ഏതാ? സ്നേഹമെന്ന ഫൗണ്ടേഷനിൽ വേണം പ്രിയ സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ ദൈവവുമായിട്ട് ബന്ധപ്പെടാം. സ്നേഹമെന്ന ഫൗണ്ടേഷനിൽ വേണം ദൈവവുമായിട്ടുള്ള ബന്ധം. അതിന്റെ ആവശ്യം എന്ന ഫൗണ്ടേഷനിലല്ല ദൈവമായിട്ട് ബന്ധപ്പെടാൻ. നമ്മുടെ ലെവൽ ഏതാണ് അവനവൻ തന്നെ ശോധന ചെയ്യും. സ്നേഹം എന്ന ഫൗണ്ടേഷനിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടാം. അവനവനെ തന്നെ ശോധന ചെയ്യും. എന്തുകൊണ്ടാണ് സ്നേഹം എന്ന ഫൗണ്ടേഷനിൽ ദൈവമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തത്? കാരണം ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലാണ്. സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആദം സ്വന്തം ഇഷ്ടത്തിൽ നിന്നപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവം പറഞ്ഞു, നീ നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നിന്റെ ആവശ്യങ്ങൾ നടത്ത. എന്നാൽ അതിനു മുമ്പ് ആദം ദൈവ ഇഷ്ടത്തിൽ നിന്നപ്പോ എന്താ സംഭവിച്ചേ? ആദത്തിന്റെ ആവശ്യങ്ങൾ മുഴുവൻ ദൈവം നടത്തിക്കൊടുത്തു, അപ്പൻ നടത്തിക്കൊടുത്തു. കരുതുന്ന ഒരു പിതാവ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ അപ്പൻ നടത്തി തരണോ? ഓട്ടോമാറ്റിക് സംഭവിക്കും. അപ്പനോടുള്ള സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് അപ്പനോടുള്ള ബന്ധത്തിൽ നിലകൊള്ളുക. ആവശ്യങ്ങളിൽ അടിസ്ഥാനമിട്ടല്ല, അപ്പനോടുള്ള സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് നിലകൊള്ളുക. നമ്മൾ ഏത് തലമാണെന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. ആ ജീവിതം ലൈവായി തീരണം മക്കളെ, ലൈവായി തീരണം. ലൈവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രായമുള്ളവരുണ്ടാവും. യാഥാർത്ഥ്യമായി തീരണം, യാഥാർത്ഥ്യമായി. ഇതാ എന്റെ ഈ ഞാൻ ജീവിക്കുന്ന ഈ അന്തരീക്ഷം ധാരാളം കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് പപ്പാ 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 എന്ന ശബ്ദം. കാരണം എനിക്ക് എന്റെ അപ്പനുണ്ട്. ദൂതന്മാരോ കേൾക്കുന്ന ശബ്ദം എനിക്ക് എന്റെ അപ്പനുണ്ട്. ദൂതന്മാരെ, എനിക്ക് എന്റെ അപ്പായുണ്ട്. എന്റെ ചുറ്റുപാട് വരെ കേൾക്ക, നമുക്ക് നമ്മുടെ പപ്പായുണ്ട്. നമുക്ക് പപ്പായുണ്ട്. ആ പപ്പയോട്, ആ അപ്പനോട് ചേർന്ന് നിൽക്കുക. അപ്പനോട് ചേർക്കാൻ വേണ്ടിയാ കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു പറയാണ്, ഞാനാണ് മധ്യസ്ഥൻ, എന്നിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗീയ പിതാവുമായി ഒന്നായി ചേരാം. അപ്പൊ ഇത്രയധികം ഒരു ഫെസിലിറ്റി കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ഫെസിലിറ്റി ഉപയോഗിക്കണം. അല്ലാതെ ഫെസിലിറ്റിയെ പാടിസ്മരിച്ച് അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഫെസിലിറ്റി ഉപയോഗിച്ച് ആ സ്വർഗീയ പിതാവുമായിട്ട് ബന്ധപ്പെടണം. യേശുക്രിസ്തു എന്ന മൂലക്കല്ല് അടിസ്ഥാനമിട്ട് അവിടെ അവസാനിക്കരുത്. യേശുക്രിസ്തു എന്ന മൂലക്കല്ല് അടിസ്ഥാനമിട്ട് യേശു പറഞ്ഞു തരുന്ന പിതാവിലേക്കുള്ള വഴിയാണ് ഞാൻ, ആ പിതാവിൽ ചെന്ന് അവസാനിക്കണം. അടിസ്ഥാനം യേശുവിൽ, അവസാനിക്കുന്നത് പിതാവിൽ. അതെങ്ങനെ അവിടെ എത്തും? യേശുവാകുന്ന തലയോളം നമ്മൾ, യേശുവിന്റെ ആ ചിന്തകളുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തണം. അതാണ് ആ പുതിയ ഹൃദയത്തിലുള്ളത്. കാത്തിരിക്കുന്ന പിതാവ്, കരുതുന്ന പിതാവ്. കാത്തിരിക്കുക ഒരു പിതാവിന്റെ പ്രത്യേകതയാണ്. പിതാവ് കരുതുന്നവനാണ്. ഇതാണ് ആദത്തിന് വേണ്ടി പിതാവ് സകലതും കരുതിയത്. ആദത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ, ആദ്യത്തെ ആ 6 ദിവസം അവസാനമാണ് ആദത്തെ ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് 5.5 ദിവസവും ഇതാ ആദത്തിന് വേണ്ടി ഇവിടുന്ന് ഒരുക്കുകയായിരുന്നു, കരുതുകയായിരുന്നു. കരുതുന്നവനായ ദൈവം, പിതാവ് കരുതുന്നവനാണ് പിതാവ്. കരുതുക മാത്രമല്ല, കാത്തിരിക്കുന്നവനുമാണ് പിതാവ്. എന്തുകൊണ്ടാണ് കാത്തിരിക്കേണ്ടേ? മക്കൾക്ക് വേണ്ടി കരുതി, മക്കൾക്ക് വേണ്ടി ഒരുക്കി. ഇതാ മക്കളെ, എല്ലാം പ്ലേറ്റിൽ റെഡിയായിരിക്കുന്നു, മേശപ്പുറത്തുണ്ട്, കഴിച്ചോ. ഇതായിരുന്നു ആദത്തിനോട് പറഞ്ഞത്, ഇതെല്ലാം റെഡിയായിരിക്കുന്നു, മേശപ്പുറത്ത് ഇരിക്കുന്നു, നീ കഴിച്ചാൽ മാത്രം മതി എന്നുള്ള അളവിൽ. പക്ഷെ ആദം സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടി. ആദം സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയി. അവൻ സ്വയമായി കരുതിയതിലേക്ക് ഓടിപ്പോയി. അപ്പം കരുതിയത് വേണ്ട, ഞാൻ സ്വയമായി കരുതിക്കോളാ. അവൻ അതിലേക്ക് ഓടിപ്പോയി. ആ ആദത്തിന്റെ മക്കളാണ് ജഡത്തിൽ നാം ഓരോ. ആ ആദത്തിന്റെ സിസ്റ്റം വേറെ, ദൈവത്തിന്റെ സിസ്റ്റം വേറെ. ദൈവം കരുതുന്നവനായ ദൈവമാണ്. ഇതുകൊണ്ടാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിന്റെ ആറും ഏഴും വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ ഒരു ആട്രിബ്യൂട്ടിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അതിന്റെ ആറും ഏഴും വായിച്ചു ദൈവം
താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട്
ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറ് ഏഴ്
ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ.
അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, ഈ അവനെന്ന് പറയുന്ന ആരെന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഇത് വാക്യം വായിച്ചത്. അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുന്നവൻ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിൻ. ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താഴ്ന്നിരിപ്പിൻ. അപ്പൊ പറയുന്ന ദൈവത്തെ കുറിച്ചാണ് ഇനി പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത വാക്യം, അവൻ എന്നുള്ളത് നമുക്ക് ദൈവം എന്ന് പിറ്റിയ ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളു. ദൈവം നമുക്കായി കരുതുന്നത്, ഇതാണ് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത്. അഞ്ചര ദിവസം കൊണ്ട് മനുഷ്യന് വേണ്ടതെല്ലാം ഒരുക്കി, അവന് വേണ്ട ഫുഡ്, അവന് വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കി, അവന് വേണ്ടി എല്ലാം കരുതുകയാണ്. ദൈവം കരുതിയിരിക്കുന്നത് വേണോ അതോ നമ്മുടെ നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഉണ്ടാക്കുന്നത് വേണോ? എയർ സിസ്റ്റം വേണം നമുക്ക്, എയർ സിസ്റ്റം വേണം. പ്രൈസ് ഗോഡ്, ദൈവം കരുതിയത് മതി അല്ലേ? ദൈവം കരുതിയത് കിട്ടണമെങ്കിൽ, അതിൽ ജീവിക്കണമെങ്കിൽ, അതായത് ദൈവം മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്നത് കഴിക്കണമെങ്കിൽ, ദൈവം ഒരുക്കിയിരിക്കുന്നത് കഴിക്കണമെങ്കിൽ, ദൈവ ഇഷ്ടത്തിന് നാം നിൽക്കണം. ദൈവ ഇഷ്ടത്തിന് നിൽക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് മക്കളാണ് നമ്മൾ ഓടിപ്പോയി കഴിഞ്ഞാൽ ആദത്തിന് പറ്റിയതുപോലെ പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി കരുതണം, നമ്മൾ നമുക്ക് വേണ്ടി കരുതണം. നമ്മൾ പറയുന്നത് എനിക്ക് എന്റെ ഇഷ്ടത്തിൽ നടക്കുകയും വേണം, ദൈവം കരുതിയത് കിട്ടുകയും വേണം. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ആ സ്വർഗീയ പിതാവ് എപ്പോഴും നമ്മുടെ പുറകെ ഉണ്ടാകും, നമ്മൾ വീണു പോകാതെ നിൽക്കാൻ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ മിനിമം ഒക്കെ പ്രൊവൈഡ് ചെയ്യും, മിനിമം പ്രൊവൈഡ് ചെയ്ത്, കാരണം നിലകൊള്ളണ്ടേ? ഒരിക്കൽ എന്റെ മകൻ, ഒരിക്കൽ എന്റെ മകൾ എന്നിലേക്ക് തിരിച്ചു വരും, എന്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വരും എന്ന ചിന്തയില് ദാ ദൈവം നമ്മുടെ പുറകെ ഉണ്ട്, ദൈവം നമ്മുടെ പുറകെ ഉണ്ട്. സാറ്റർഡേ എല്ലാ ശനിയാഴ്ചയുമുള്ള ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ദൈവരാജ്യ സുവിശേഷ പ്രഘോഷണമാണത്. ആ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാകും. പലരുടെയും ചിന്ത യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദാ കന്യക ഗർഭിണിയായി, ഇവിടെ മറിയ ഗർഭിണിയായി പ്രസവിച്ചപ്പോഴാണ് ജനിച്ചത് അല്ല. യേശു ക്രിസ്തു നേരത്തെ ഉണ്ട്. ദൈവമായിരുന്നവൻ, ദൈവത്തിലായിരുന്നവൻ, തന്നെത്താൻ ഒഴിച്ച്. എന്തിനു വേണ്ടി തന്നെത്താൻ ഒഴിച്ചു? ഫോർ ദ ക്രിയേഷൻ. പിതാവായ ദൈവം തന്നിലൂടെ സകലതും സൃഷ്ടിച്ചു, വചനത്തിലൂടെ, ക്രിസ്തുവിലൂടെ, ദൈവപുത്രനിലൂടെ. തുടർന്ന് ഇതാ മാനവരാശിയെ ഉണ്ടാക്കി. മാനവരാശി പിശാചിന്റെ തട്ടിപ്പ് മൂലം, മനുഷ്യന്റെ അനുസരണ കീട് മൂലം വീണുപോയപ്പോ പിതാവായ ദൈവം ഈ മനുഷ്യരെ ചേർക്കുവാൻ 3:15 നിയോഗിച്ചയച്ചത് ഈ പുത്രനായ ക്രിസ്തുവിനെ. അന്ന് മുതൽ ക്രിസ്തു ഈ മനുഷ്യരുടെ പുറകെയാണ്, ഈ മനുഷ്യരുടെ പുറകെയാണ്, അദൃശ്യ മണ്ഡലത്തിൽ അന്നേയുണ്ട്, 2000 വർഷം മുമ്പേ അല്ല. പിതാവിലായിരുന്ന ക്രിസ്തുവിന് ആരംഭമില്ല. തുടർന്ന് ആ ക്രിസ്തു ഇതാ മനുഷ്യരുടെ പുറകെ ഉണ്ടായിരുന്നു പഴയ നിയമ കാലയളവിലെല്ലാം. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ലോകമോ അവനെ അറിഞ്ഞില്ല. മനുഷ്യരവനെ അറിഞ്ഞില്ല, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്തിനാണ് ലോകത്തിൽ? മനുഷ്യരുടെ പുറകെയാണ്. കാരണം കരുതുന്നവനായി ഒരു പിതാവ്, മക്കൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും അവരെ തിരിച്ചെടുക്കുവാൻ വേണ്ടി കരുതുന്നവനായ ഒരു പിതാവ്. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുമ്പോ അവർ എഴുതിയിരിക്കുന്നു, പെട്ടെന്ന് ഞാൻ വായിക്കാതല്ലോ നമ്മുടെ സബ്ജക്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ, അവൻ ആദിയിൽ, വചനമേ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും, അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവൻ മുഖാന്തരം. പിതാവായ ദൈവം വചനമാകുന്ന ക്രിസ്തുവിലൂടെയാണ് സകലത ഉളവാക്കിയത്. ഉളവാക്കിയത് പിതാവാണ്, ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെ. ഇനി താഴേക്ക് വായിക്കുമ്പോ അതിന്റെ 10-ാം വാക്യം പറയുന്നു, ആ വചനത്തെ കുറിച്ച് പറയുകയാണ്, അവൻ ലോകത്തിലുണ്ടായിരുന്നു. ടെൻസ് ജോണസ്, ടെൻസ് അതായത് കഴിഞ്ഞ കാലം, ഇപ്പോഴുള്ള കാലം, വരുവാനുള്ള കാലം, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഇവിടെ പറയാണ് അവൻ ലോകത്തിലുണ്ടായിരുന്നു. ഇത് 2000 വർഷങ്ങൾക്ക് ശേഷം എഴുതിയ സംഭവമാണല്ലോ. അപ്പോ ലോകത്തിലുണ്ടായിരുന്നു ആര്? കന്യക ഗർഭിണിയായി, ശിശുവായി, യേശു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ലോകത്തിലുണ്ടായിരുന്നു. ക്രിസ്തുവായി, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, വചനം. ഇതാണ് യഹൂദന്മാർ ചോദിക്കുന്ന ചോദ്യം. നീ ഉള്ള കാര്യം പറ, നീ വന്ദ്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണോ? ആ ക്രിസ്തുവാണോ? ഞാന് യേശു ആണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നെ ഉയർത്തിക്കഴിയുമ്പോ ഞാനാണ് അവൻ, ഞാനാണ് ക്രിസ്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യഹൂദന്മാർ യേശുവിനെ ക്രിസ്തുവായി വിശ്വസിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കരുതുന്ന ദൈവം യേശു ക്രിസ്തുവിനെ നിയോഗിച്ചയച്ചു. 3:15 ഈ കുഞ്ഞുങ്ങളെ, കണിയിൽ വീണുപോയ കുഞ്ഞുങ്ങളെ, തട്ടിപ്പിൽ ചതിയിൽ വീണുപോയ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവപുത്രനായ ക്രിസ്തുവിനെ, വചനത്തെയും നിയോഗിച്ചയച്ചു. ആ ക്രിസ്തു അദൃശ്യ മണ്ഡലത്തിൽ ഈ മനുഷ്യരുടെ പുറകെ ഉണ്ടായിരുന്നു, നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് യേശു ക്രിസ്തു ഉണ്ടോ? ഉണ്ട്. വചനമാകുന്ന ക്രിസ്തു ഉണ്ട്. ഇതാ ദൈവത്തിന്റെ വചനം, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ, ഇതാ അവരെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോ അതൊരു നിഴലാണ്. അവിടെ പറയുന്നു അവരെ അനുഗമിച്ചത് ക്രിസ്തുവായിരുന്നു, അവരെ അനുഗമിച്ചത് ക്രിസ്തുവായിരുന്നു. അപ്പൊ പഴയ നിയമകാലത്ത് ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ഉണ്ട്. ദൈവപുത്രനുണ്ടോ? ദൈവപുത്രനുണ്ട്. അപ്പൊ ക്രിസ്തു ആരായിട്ടില്ല ആ സമയത്ത്? ആ സമയത്ത് ക്രിസ്തു മനുഷ്യപുത്രനായിട്ടില്ല. അവരെഴുതിയിരിക്കുകയാണ് 1:10-1 മുതൽ ഒന്ന് വായിച്ചാട്ടെ, 1 മുതൽ 4 വരെ ദിവസം വായിച്ചാട്ടെ.
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു.
സതിജേ എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. പഴയ നിയമ ജനത്തിന്റെ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ആരായിരുന്നു? ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പൊ ക്രിസ്തു കന്യാമറിയെന്ന് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടോ? ഉണ്ട്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല, ലോകമോ അവൻ മുഖാന്തരം ഉളവായി. ദൈവം തലയാണ്, ക്രിസ്തു ആ തലയുടെ കീഴിലെ ശരീരം. ഗോഡ് ഹെഡിന്റെ ആ പരിപൂർണത വസിക്കുന്ന ദേഹമാണ് ക്രിസ്തു. പ്രിയ സഹോദരങ്ങളെ, ദാ കരുതുന്നവനായ ദൈവം ഈ മക്കളെ തിരിച്ച് രക്ഷിക്കുവാൻ തക്കവണ്ണം കരുതുന്ന കരുതലാണ് നാം ക്രിസ്തുവിലൂടെ കാണുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കരുതുന്നവനായ ദൈവം. കരുതുക മാത്രമല്ല, കാത്തിരിക്കുന്നവനായ ദൈവം. ഈ മക്കള് അപ്പൻ പ്ലേറ്റിൽ എല്ലാം റെഡിയാക്കി ഒരുക്കി വെച്ചു മക്കളെ. എന്നിട്ട് അതനുസരിച്ച് മക്കളെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് അപ്പൻ ആഗ്രഹിച്ചു. എന്നാൽ മക്കള് അതിൽ കടന്നു വരാതെ മക്കൾ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടുകയാണ്, സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടുകയാണ്. ആ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടുമ്പോ നീ എന്നെ വിട്ടിട്ട് നിന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് പോയി അല്ലേ, നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. കാത്തിരിക്കുന്നൊരു നമുക്ക് കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യത്തില് മാനവകുലത്തിന് വന്നുപോയ തെറ്റെന്താണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. കള്ളുകുടിയും വീടി വലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ദുശ്ശീലങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യന് സംഭവിച്ച തെറ്റെന്ന് പറയുന്നത് ഓരോ മനുഷ്യരും അവന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയി, ഇതാണ് തെറ്റ്. എടുത്ത് ഒന്ന് വായിച്ചോളൂ.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു.
സതിജേ, അപ്പോ നാം പോയ തെറ്റെന്ന് പറയുന്നത് നാം നമ്മുടെ സ്വന്തം വഴിക്ക് തിരിഞ്ഞു, സ്വന്തം വഴിക്ക് തിരിഞ്ഞു. ദൈവത്തിന് ആലയമായി, ദൈവത്തിന് വാഹനമായി, ദൈവത്തിന് ചാനലായി, ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിലേക്ക് വളർത്തേണ്ടതിനായിട്ട് സൃഷ്ടിച്ച നാം ഓരോരുത്തരും ഇപ്പോ സ്വന്തം വഴിക്ക് തിരിഞ്ഞു, സ്വന്തം വഴിക്ക് തിരിഞ്ഞു. അതാണ് നമ്മൾ സംബന്ധിച്ച തെറ്റ്. അപ്പോ ഈ കരുതിയിരിക്കുന്ന പിതാവിനെ വിട്ടിട്ട് സ്വന്തം വഴിക്ക് തിരിഞ്ഞു പോയ ഒരു കൂട്ടം ജനം, ഇതാണ് മാനവരാശി. അപ്പൻ വിളമ്പി വെച്ചതിനെ വേണ്ട എന്ന് വെച്ച് സ്വന്തം വഴിക്ക് പോയ ഒരു കൂട്ടം ജനം. ഈ സമയത്തും ഈ മകനെ വിടുവിക്കുവാൻ തക്കവണ്ണം, ഈ മാനവകുലത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ കരുതിയ പിതാവ്, കരുതുന്നവനായ ദൈവം. കരുതുന്നവൻ മാത്രമല്ല, ആ സമയം മുഴുവൻ കാത്തിരിക്കുകയാണ്. എന്റെ മകൻ മടങ്ങി വരും, എന്റെ മകൻ മടങ്ങി വരും, എന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്റെ മകൻ മാനവരാശി മടങ്ങി വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പിതാവ്. നിങ്ങൾ ചോദിക്കുക, എവിടെയാണ് കാത്തിരിക്കുന്നത്? നമ്മൾ സ്ഥിരം കേൾക്കുന്ന പാട്ടില്ലേ കുഞ്ഞുങ്ങളെ, ഈ അന്തരീക്ഷം അതെപ്പോഴും കേൾക്കുന്ന പാട്ട്. അപ്പനെല്ലാം അമ്മയെല്ലാം മക്കളെല്ലാം മറ്റാരുമല്ല എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹമിതിയാം ദൈവമുണ്ടേ, സ്നേഹമിതിയാം ദൈവമുണ്ടേ. എനിക്കായി കാത്തിരിക്കുന്ന, എനിക്ക് ശ്വാസവും ജീവനും ഒക്കെ തന്ന, എന്നെ സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്ന എന്റെ പപ്പായുണ്ട്, എന്റെ പപ്പായുണ്ട്. ഓരോ ഹൃദയത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ ഞാൻ ചുറ്റുമുള്ള ദൂതന്മാരോട് പറയും, ദൂതന്മാരെ എനിക്കെന്റെ പപ്പായുണ്ട്, എനിക്കെന്റെ പപ്പായുണ്ട്. പിശാജ് നോക്കി പറയും, പിശാജേ എനിക്കെന്റെ പപ്പായുണ്ട്, എനിക്കെന്റെ പപ്പ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, ആ പുത്രത്വത്തിന്റെ ആത്മാവിന് നൽകിയ ആ കാത്തിരിക്കുന്ന പിതാവും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ആ ധൂർത്തപുത്രന്റെ ആ കഥയില് ലോഡായുള്ള നമുക്ക് തിരിച്ചു വരുന്ന ആ പുത്രനെ നമുക്കവിടെ കാണാം. അതിന്റെ 15-ാം അധ്യായം 20-ാം വാക്യം, ധൂർത്തപുത്രൻ, ഇനി ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്നില്ല, എന്റെ അപ്പന്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ ഒരു തീരുമാനമെടുത്ത് ഇതാ മടങ്ങിപ്പോവുകയാണ് അപ്പന്റെ അടുക്കിലേക്ക്. അപ്പൻ സ്വീകരിക്കുമോ എന്ന് അറിയത്തില്ല, ചവിട്ടി പുറത്താക്കുമോ എന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ അപ്പനോട് പറയും, അപ്പാ സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ അപ്പ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ അപ്പ എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്ത് തിരിച്ചു ചെല്ലുക, തിരിച്ചു പോവുകയാണ്. നടന്ന് നടന്ന് പോകുമ്പോ ഇതാ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ മോന് അങ്ങ് ദൂരെ നിൽക്കുന്ന അപ്പനെ കാണുന്നില്ല, വീടിന്റെ മുകളിൽ ആ അപ്പൻ നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ്, കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്, കാത്തിരിക്കുന്ന ഒരു ചിത്രം. മോനല്ല അപ്പനെ കാണുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ ദൂരെ നിന്ന് ഈ അപ്പൻ മകനെ കണ്ടു. ഈ അപ്പന് വേറെ പണിയൊന്നുമില്ല, ഇത്ര തിരക്കുള്ള അപ്പനല്ലയോ, ഇങ്ങനെ നോക്കി നിൽക്കുവാണ് റോട്ടിലേക്ക്. അതെ മക്കളെ, അതെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി നോക്ക് നിൽക്കുക, എനിക്ക് നിങ്ങൾക്കും വേണ്ടി നോക്ക് നിൽക്കുക. എനിക്ക് നിങ്ങൾക്കും വേണ്ടി നോക്ക് നിൽക്കുക, കാത്തിരിക്കുക. ആ വാക്യം ഒന്ന് വായിച്ച് 15-ാം അധ്യായം.
അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി, ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു.
ശ്രദ്ധിച്ചേ, അവിടെ കാണാം, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് പോയി, ദൂരത്തു നിന്ന് തന്നെ, എവിടെ വെച്ച്? ദൂരത്തു നിന്ന് തന്നെ. കുഞ്ഞെ, നീ ലോകത്തിൽ നിന്ന് ഒരു തീരുമാനമെടുത്ത് അപ്പന്റെ അടുക്കിലേക്ക് തിരിയാൻ, ലോകത്തിൽ നിന്ന് നിന്റെ ആവശ്യങ്ങൾ അപ്പനോട് പറയുന്ന പ്രാർത്ഥനയുടെ കാര്യത്തെ കുറിച്ചല്ലേ ഈ പറയുന്നത്? അത് നിന്റെ ആവശ്യങ്ങൾ എന്ന ഫൗണ്ടേഷനിലാണ് നീ അപ്പനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൈതൽ, അപ്പനോടുള്ള സ്നേഹത്തെ പ്രതി അപ്പനുമായിട്ട് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൈതൽ, അപ്പന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പൈതൽ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുഞ്ഞെ, നീ ഒന്ന് തിരിഞ്ഞാൽ, ലോകത്ത് നിന്നും തിരിഞ്ഞാൽ, ഈ ലോകത്തിന് അനുരൂപമായ ഭക്തി വിട്ടിട്ട് കർത്താവ് യേശു കാണിച്ച ഭക്തിയിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ, ഇതാ ദൂരത്ത് നിന്ന് നിന്നെ കാണുന്ന നിന്റെ സ്വർഗീയ പിതാവുണ്ട്. കരുതുന്നവൻ മാത്രമല്ല, കാത്തിരിക്കുന്ന പിതാവ്, കാത്തിരിക്കുന്ന പിതാവ്, കാത്തിരിക്കുന്ന പിതാവ് ഓടി വന്ന് ആ മകനെ കെട്ടിപ്പിടിക്കുക, മാനവരാശിയെ കെട്ടിപ്പിടിക്കാൻ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയ അപ്പൻ മേശപ്പുറത്ത് ഒരുക്കി വെച്ചതിനെ വേണ്ട എന്ന് വെച്ച് സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയ മാനവരാശിയെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, മാനവരാശിയെ കാത്തിരിക്കുന്ന ഒരു പിതാവ്. ആ പിതാവിനെ ദുഃഖിപ്പിക്കരുത്, തിരിച്ചു പോ, ഞാൻ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ. എനിക്ക് പോണെന്ന് ഫാസ്റ്റ് ആഗ്രഹം, എനിക്ക് പോണെന്ന് ആഗ്രഹം, പക്ഷേ നിന്റെ ഇഷ്ടങ്ങളെ വിടാൻ പറ്റുമോ? നിന്റെ ഇഷ്ടങ്ങളെ വിടാൻ പറ്റുമോ? നിന്നെ വിടാതിരിക്കുന്നത് നിന്റെ ഇഷ്ടമാണ്, നിന്റെ ആഗ്രഹമാണ് നിന്നെ വിടാതിരിക്കുന്നത്. നിനക്ക് നിന്റെ ഇഷ്ടങ്ങളെ വിടാൻ പറ്റുമോ? നിന്റെ സ്വപ്നങ്ങളെ വിടാൻ പറ്റുമോ? അസ്വർഗീയ പിതാവിന്റെ സ്വപ്നം നിവർത്തിക്കാൻ തക്കവണ്ണം, അസ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ തക്കവണ്ണം നിന്റെ ഇഷ്ടങ്ങളെ യാഗമാക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാം ഓടിപ്പോയത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ താന്താന്റെ വഴിയിലേക്കാ, സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയി. അവിടുന്ന് തിരിയണം, അവിടുന്ന് തിരിയണം. അപ്പോൾ കർത്താവ് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു കാര്യം, കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, കരുതുന്ന ഒരു പിതാവുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ജനം, കുരുടന്മാരായ ഒരു കൂട്ടം ജനം, അജ്ഞാനികളായി പോയ ഒരു കൂട്ടം ജനം, അതമ്പതിച്ചു പോയ, ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോയ ഒരു കൂട്ടം ജനം, ഇതിന്റെ നടുവിലേക്ക് ഈ ഉത്തരവാദിത്വം ഇവരെ തിരിച്ചു കൊണ്ടുവരുവാൻ പിതാവ് ആരെയാണോ ഏൽപ്പിച്ചത്, ആ ക്രിസ്തു വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു, ദൈവത്തിനും മനുഷ്യരും ഇടയിലുള്ള ഏക മധ്യസ്ഥനായി കടന്നു, ദൈവത്തെയും മനുഷ്യരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചാലകമായി, ഒരു മധ്യസ്ഥനായി കടന്നു വരികയാണ്. ഇവരെ ഒട്ടിച്ചു ചേർക്കുന്ന ക്രൂശിൽ വെച്ച് ഈ ശത്രുത്വം ഇല്ലാതെയാക്കി മാനവരാശിയെ ദൈവത്തോട് ഒരുമിപ്പിക്കാൻ അന്നത് ചെയ്തും കഴിഞ്ഞു. മനുഷ്യരായ നമ്മളത് സ്വീകരിച്ചാൽ മാത്രം മതി, അതിൽ ജീവിച്ചാൽ മാത്രം മതി. ആ യേശു ക്രിസ്തു കടന്നു വന്ന് നമുക്ക് മുമ്പിൽ ഒരു മാതൃകയായി, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. നമ്മൾ കുടുങ്ങിപ്പോയ ആ പാപത്തിന്റെ കുടുക്കിൽ നിന്ന്, ആ പാപത്തിന്റെ കുടുക്കിൽ നിന്ന് നമ്മളെ പരിപൂർണമായും വിടുവിച്ചു, ലോകത്തിന്റെ ബന്ധനത്തിൽ നമ്മളെ വിടുവിച്ചു. പക്ഷെ ഇത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്? യേശുക്രിസ്തു കാണിച്ചു തന്നു ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അവന് വേണ്ടിയല്ല, അവന്റെ അപ്പന് വേണ്ടി ജീവിക്കണം, സ്വർഗീയ പിതാവിന് വേണ്ടി ജീവിക്കണം. യോഹന്നാൻ സുവിശേഷം 6:38 യേശു ക്രിസ്തു വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ അത്രയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം. എന്റെ 6:38 വായിച്ചു,
ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്.
ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു, നമ്മുടെ തലയായ യേശു ക്രിസ്തു, തന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ വന്നിരിക്കുന്നത്. എന്നാൽ ഒന്നാം ആദം തന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയി. ആ ആദത്തിന്റെ മക്കളാണ് നാം ചേട്ടത്തിൽ. നാം യേശുവിനെ പോലെ പിതാവിന്റെ ഇഷ്ടത്തിൽ നിൽക്കുന്നവരായിരിക്കണം, പിതാവിന്റെ ഇഷ്ടത്തിൽ നിലകൊള്ളണം. ലൂക്കോസ് സുവിശേഷം 2:1 അതിന്റെ 49-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, തന്റെ ചെറുനാളിൽ തന്റെ 12-ാമത്തെ വയസ്സിൽ തന്റെ ദേവാലയം നഷ്ടപ്പെട്ടു പോയപ്പോ മറിയയും യോസഫും യേശുവിനെ അന്വേഷിച്ച് നടക്കുമ്പോ ദേവാലയത്തിൽ വെച്ച് ന്യായശാസ്ത്രിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ചോദിച്ചു, അങ്ങനെ നീ എന്നോട് എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് തിരിച്ചു പറയുന്നതിന്റെ ഉത്തരമാണ്, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 2:49
അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു.
സ്വർജേ, അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന്റെ ഇംഗ്ലീഷും കൂടി വായിക്കാം, ഞാൻ വായിക്കാം. And he said unto them, How is it that he sought me? Wist ye not that I must be about my father's business? Yan ende pidavinte karyangalil ende pidavinte businessil aayirikkanam ennulla karyam mata pidakanmare ningalkku ariyittillayo avan ezhuthirikkunnu avan paranju ennorku manasilayilla kaaranam ivide ullavarellavarum avanavante businessila avanavante paddathiyila അവർക്ക് മനസ്സിലായില്ല. എഴുതിയിരിക്കുന്നു, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് ഗ്രഹിച്ചില്ല. ഇന്നും എന്റെ സഹോദരങ്ങൾ, യേശുവിന്റെ ഇതാ ഭൂമിയിലെ അമ്മയ്ക്കും വളർത്തപ്പനും യേശു ഇത്രയും കാലം അവരുടെ കൂടെ ജീവിച്ചിട്ട് യേശു പറഞ്ഞ വാക്ക് മനസ്സിലായില്ല എങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും നമുക്കും ഇത് മനസ്സിലാകാത്ത വലിയ അതിശയോക്തിയൊന്നുമല്ല. എന്നാൽ ഇത്രത്തോളം ദൈവം നമുക്ക് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് ദയ. അവർക്കത് മനസ്സിലായില്ല, കാരണം മാനവകുലം മുഴുവൻ തെറ്റിപ്പോയി, എല്ലാവരും സ്വന്തം ഇഷ്ടത്തിലേക്ക് പോയി. അതിന്റെ നടുവിൽ ഇതാ ഒരാൾ മാതൃകയായി നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? ഒരാൾ മാതൃകയായി നിൽക്കുകയാണ്. ആ മനുഷ്യൻ ഇതാ അവന്റെ സൃഷ്ടാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് അവനെ ഉണ്ടാക്കിയത്. സൃഷ്ടാവിന്റെ ഇഷ്ടമായിരിക്കണം, സൃഷ്ടാവിന്റെ പദ്ധതി ആയിരിക്കണം അവൻ ചെയ്യുന്നത്, അവന്റെ ചെയ്യേണ്ടത്. ആ പുതിയൊരു രംഗം വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. എങ്ങനെയാണ് ആ പദ്ധതി ചെയ്യുന്നത്? സൃഷ്ടാവ് വേറെ, ഞാൻ വേറെ? നോ, അങ്ങനെയല്ല. സൃഷ്ടാവ് നമ്മൾ വസിച്ച് സൃഷ്ടാവ് നമ്മളിലൂടെ ജീവിക്കണം. സൃഷ്ടാവ് നമ്മളിലൂടെ ജീവിക്കണം. ആ ഒരു രീതിയിൽ വേണം നാം പ്രവർത്തിക്കാം. ആ ഒരു രീതിയിൽ നാം പ്രവർത്തിക്കും. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു ഈ മിഷൻ മീറ്റിംഗിന്റെ തുടക്കത്തിലാണോ സൂം മീറ്റിംഗിലാണോ ഞാൻ ഓർക്കുന്നില്ല, യേശു ക്രിസ്തു പറഞ്ഞ ആ ചിന്ത, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതെങ്ങനെയാണ്? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ ജീവിക്കുക, എന്നിലൂടെ പ്രവർത്തിക്കുക. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ഇതാണ് യോഹന്നാൻ 14 പത്തി പറയുന്നത്. അബ്ബാവ് എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു.
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു.
ഞാൻ പിതാവിലും. ഒരു മനുഷ്യന്റെ പ്രവർത്തന രീതി ഇവിടെ പറയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ സ്വയമായിട്ടല്ല പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം ഞാൻ സ്വയമായിട്ടല്ല പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യാം. നേരത്തെ വന്ന ഗ്യാസ് സിലിണ്ടർ കൊച്ചുമോൻ പറഞ്ഞു, അമ്മേ വലിയൊരു ഇരുമിഞ്ഞോന്നുകൊണ്ട് ഒരങ്കിള് വരുന്നമ്മേ. അമ്മ പറഞ്ഞു, മോനെ അത് ഗ്യാസ്, LPG ഗ്യാസ്. ഹല്ലേലൂയ. യേശു പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആ അമ്മ ആ ഗ്യാസ് സിലിണ്ടർ കണ്ടപ്പോ കണ്ടത് ഇരുമ്പും കട്ടയല്ല കണ്ടത്, LPG ഗ്യാസ്. പക്ഷെ മോൻ കണ്ടത് ഇരുമ്പും കട്ടയാണ്. യേശു പറയുന്നു, ഇതാ നിങ്ങൾ എന്നെ, അതായത് ആ LPG ഗ്യാസിന്റെ ഇരുമ്പും കട്ട സിലിണ്ടറിനെ കണ്ടു എന്നതുപോലെ എന്നെ കണ്ടു. പക്ഷേ എന്നെ കണ്ടാൽ നിങ്ങൾ, ഇതാ നിങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ പിതാവിനെയാണ്. കാരണം അവിടെ പറയുന്നു, പിതാവ് എന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഈ ഒരു തലം നാം മനസ്സിലാക്കണം. ഇതേ രീതിയാണ് നമ്മുടെയും പ്രവർത്തനം. ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ജീവിക്കണം. ദൈവം തലയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുന്നു, ദൈവം ഭൂമിയിൽ വെളിപ്പെടുന്നു. അങ്ങനെ ദൈവരാജ്യം, ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിൽ നിന്നുപോലെ ഭൂമിയിൽ നിറവേറുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചെയ്തു പോരേണ്ടതിന് ദൈവം നിശ്ചയിച്ച് നിയമിച്ചാക്കിയ ഓരോ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒരേ കാര്യം തന്നെയല്ല ചെയ്യുന്നത്, നിശ്ചയിച്ച് നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എഴുതി വചനം പറയുന്നു, നാം ചെയ്തു പോരേണ്ടത് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. അത് മുന്നൊരുക്കിയിരിക്കുന്നു. ആ LPG സിലിണ്ടർ ദാ നിങ്ങളുടെ ദാ അടുക്കളയിലേക്ക് വന്നു. തുടർന്ന് ദാ അത് എന്തൊക്കെ പരിപാടിയാണ് ചെയ്യുന്നത്? അത് ലിക്വിഡ്, അത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അതിന്റെ ഉള്ളില്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്നാണല്ലോ പേര്. പക്ഷേ അത് പുറത്തേക്ക് വരുമ്പോ, ഇതാ അത് തീയായി ഭക്ഷണം പാകം ചെയ്യുന്ന, അരിയെ ചോറാക്കുന്ന, ഇതാ കറികൾ വിഭവസമൃദ്ധമായ പലതും ഉണ്ടാക്കുന്ന ഗുണമേറിയ കാര്യമായിട്ട് പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരിക. ഇരുമ്പല്ല കത്തുന്നത്, അതിനുള്ളിലുള്ള എൽ പി ജി ഗ്യാസ് ആണ് കത്തുന്നത്. അല്ലെങ്കിൽ യേശു പ്രവർത്തിക്കുകയാണ്. യേശു പറയാണ്, ഇതാ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു, തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ പുറമെയുള്ള ആളുടെ പണി എന്താ? പുറമെയുള്ള ആളുടെ പണി എന്ന് പറയുന്നത് അതിനെ ഒന്ന് റെഗുലേറ്റ്, അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക. അതിന്റെ അകത്തുള്ള എൽ പി ജി ഗ്യാസ് പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം അതിനെ സഹായിക്കുക. നമ്മളുടെ പണി എന്താണ്? നമ്മളുടെ പണി എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന നമ്മളിലൂടെ ദൈവം സംസാരിക്കുവാനായിട്ട് ദൈവത്തിന് വേണ്ടി ഇതാ ക്രമീകരണം ഒരുക്കി കൊടുക്കുക, അസിസ്റ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ നല്ല വിചാരകന്മാരായി, കാര്യസ്ഥന്മാരായി, കെയർ ടേക്കേഴ്സ് ആയിട്ട് മാറും. പക്ഷെ എന്തുകൊണ്ടാക്കും പറ്റാത്ത? അവള് പറയുന്നു, ഐ ആം ബിസി. ചിലരെങ്ങനെയല്ല, ഒളിച്ചു താമസിക്കുകയാണ്, മാറുകയാണ്. വൃക്ഷത്തിന്റെ ഇടയിൽ പോയി ആദം ഒളിച്ചതുപോലെ, ഒഴിഞ്ഞു മാറുകയെന്ന് പറയും. കുറെ പേർ ദൈവം കൊടുത്തിരിക്കുന്ന താലന്ത് കൊണ്ട് കുഴിച്ചിട്ട കുറെ പേർ. ഇതിന്റെ എല്ലാ വിഷയം എന്ന് പറയുന്നത് കേട്ട വചനം വിശ്വാസമായി മാറാത്തത്. കേട്ട വചനം വിശ്വാസമായി മാറാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വിശ്വാസമായി മാറാത്തത്? കുറേ കുഞ്ഞേ, അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നിന്റെ നിക്ഷേപം ഇരിക്കുന്ന ഉയരത്തിലല്ല, നിന്റെ നിക്ഷേപം ഇരിക്കുന്ന താഴെ. അവിടെയാണ് നിന്റെ ദർശനം. ആ ഭൂമിയിലാണ് നമ്മുടെ ദർശനമെങ്കിൽ, ഇവിടെയാണ് നമ്മുടെ ദർശനമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഉയരത്തിലെ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ വിഷൻ എന്താണോ അത് മാത്രമേ നമ്മുടെ ഹൃദയം ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ ആളുകൾ നിങ്ങൾ ഇതൊരു മനസ്സിലാക്കിയിട്ടില്ല, ദൈവം അനുവദിക്കും കഴിഞ്ഞ കാലങ്ങളിൽ. അടുത്ത സമയങ്ങളിൽ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. എന്താണോ നമ്മുടെ വിഷൻ, അത് മാത്രമേ നമ്മുടെ ഹൃദയം ഡൗൺലോഡ് ചെയ്യുള്ളൂ. അല്ലാത്തതെല്ലാം ചുമ്മാ തട്ടി തട്ടി പോവുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇതിനുവേണ്ടി വലിയ താല്പര്യവും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് കേട്ട വചനം വിശ്വാസമായി മാറുവാൻ തക്ക അകത്തേക്ക് കടന്നു വന്നുവെങ്കിലും ഉടനെ തന്നെ വിശ്വാസത്തെ നിഷ്ക്രിയമാക്കുന്ന സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ട്. ആ സാഹചര്യത്തിലേക്ക് അവർ ചെന്നപ്പോ ഉടനെ തന്നെ സഹോദരന്റെ ടെലിഫോൺ, സഹോദരിയുടെ ടെലിഫോണ്, കൂട്ടുകാരന്റെ ടെലിഫോൺ, കൂട്ടുകാരത്തിന്റെ ടെലിഫോണ്, ഇതാ അങ്ങനെ ഇന്റർനെറ്റിലെ ഫേസ്ബുക്കിലെ ചിന്തകൾ, വാട്സപ്പിലെ ചിന്തകൾ, അവരിവരും പറഞ്ഞ ധനത്തിന്റെ ചിന്തകൾ, ഈ ലോക ജീവിതത്തിന്റെ ഭാരം, ഇതെല്ലാം കൂടി വന്ന് ആ വിശ്വാസത്തെ നിർവീര്യമാക്കി കളഞ്ഞു, എടുത്തു കളഞ്ഞു. വിശ്വാസം വീര്യം വരുന്നതിന് പകരം ഇതാ ആ വിശ്വാസം ഉണ്ടായതെന്ന് പോയി. വിശ്വാസത്തോട് വീര്യം വരണമെങ്കിൽ സാഹചര്യത്തെ സൂക്ഷിക്കണം. ദുഷ്ടരില്ലാത്ത സാഹചര്യം നോക്കണം. ഇൻകേസ് നിങ്ങൾ പറയും എന്റെ ജീവിതത്തിൽ ദുഷ്ടൻ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വായ്ക്ക് കടിഞ്ഞാനിട്ട് കാക്കണം. സൂക്ഷിച്ചു കൊള്ളണം, സാഹചര്യങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. നമ്മുടെ ഉള്ളിലേക്ക് വന്നതിനെ തിരിച്ച് നഷ്ടപ്പെടുത്തി കളയാൻ അനുവദിക്കരുത്. പലപ്പോഴും നിങ്ങൾ പലരും അയക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ, സന്ദേശങ്ങൾ, ഇതൊക്കെ ഒന്നും വായിക്കാൻ എനിക്ക് സമയം കിട്ടാറേയില്ല. ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ വായിക്കും. പിന്നെ പലപ്പോഴും പലരും ഇതിന് റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, പലതിനും റിപ്ലൈ കൊടുക്കാനും സമയം കിട്ടാറില്ല. പിന്നെ ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതൊരിക്കലും അവസാനിക്കുകയില്ല. അവസാനം അകത്തുള്ള വിശ്വാസം വരെ ചോർത്തിക്കളയുന്ന രീതിയിലായിരിക്കും. അപ്പൊ പലപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ അവിടെ നിന്ന് സ്വീകരിച്ച് ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കും. ഈ ഒരു ചിന്തയ്ക്കാണ് എന്റെ ജീവിതം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിന് വലിയ പ്രയോറിറ്റി ഇല്ല, അത് വളരെ ലിമിറ്റഡ്. അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം തകരാറിലായി. കാരണം നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചിന്തകൾ കയറുവാൻ വേണ്ടിയാണ് പ്രധാനമായി അതിനെ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ചിന്തകൾ അവിടെ വസിക്കണമെങ്കിൽ നാം അതിനെ സൂക്ഷിക്കണം, വിശുദ്ധിയോടെ കാക്കണം, അനാവശ്യ ചിന്തകൾ അതിലേക്ക് വരുവാൻ അനുവദിക്കണം. നമ്മളുടെ അസൈൻമെന്റ് ഇന്നതാണെന്ന് മനസ്സിലായി, നമ്മുടെ ജോലി ഇന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവൻ നമ്മുടെ ജീവിതം കീപ്പ് ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തകൾ നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത് ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത സന്ദേശത്തിൽ ദൈവം ഇനിയും ഇതിന്റെ ആഴത്തിലേക്ക് ദൈവം നമ്മളെ അറിയിക്കും. ഇനിയും ഇതിന്റെ ആഴങ്ങളിലേക്ക് ദൈവം അറിയിക്കും. ഇതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം നമ്മളെ പണിതെടുക്കുകയാണ്. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, നന്നാകാത്ത പഴയ മനുഷ്യൻ. നല്ലതായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. നന്നാകാത്ത പഴയ മനുഷ്യനിലാണ് പഴയ ഹൃദയം. നല്ലതായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനിലാണ് പുതിയ ഹൃദയം, ദൈവാനുരൂപമായ ഹൃദയം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഈ ദൈവാനുരൂപമായ ഹൃദയം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് സ്വർഗീയ പിതാവാണ്. എന്റെ മക്കൾ മടങ്ങി വരും. ഈ പഴയ ഹൃദയവുമായി അവൻ മടങ്ങി വരുമ്പോ അവന് കൊടുക്കാനുള്ളതാണ് ഈ പുതിയ ഹൃദയം. അവൻ മടങ്ങി വരുമ്പോൾ അവൻ കൊടുക്കാനുള്ളതാണ് ഈ പുതിയ ഹൃദയം. അവന്റെ കലായുള്ള ഹൃദയം അവന്റെ ജീവിതത്തിൽ മാറ്റിയിട്ട്, ചതിമോഹങ്ങൾ വഷളായി പോയ ഹൃദയം അവന്റെ ജീവിതത്തിൽ മാറ്റിയിട്ട്, ദൈവാരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഈ മാംസളമായ ഹൃദയം ഇത് അവന് കൊടുക്കണം. എന്റെ മകന് കൊടുക്കാനുള്ളതാണ്, എന്റെ മകൾക്ക് കൊടുക്കാനുള്ളതാണ് കരുതുന്നൊരു ദൈവം അതും വെച്ച് കാത്തിരിക്കുകയാ. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരു മനുഷ്യനായിരിക്കുമ്പോ ഇവിടേക്ക് എത്തുവാൻ ഒരു മനുഷ്യൻ ചിന്തിക്കാതെ പോലെ ഇരിക്കുമ്പോ ഇതാ ദൈവം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. വചനം മാംസമായി നമ്മുടെ വസിച്ചു. ആ വചനത്തിൻ്റെ ഉള്ളിൽ, ആ മാംസമായതിൻ്റെ ഉള്ളിൽ ദൈവം തന്നെ വസിച്ചു. ദൈവം തന്നെ ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിച്ചു. അതാ ക്രിസ്തു പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിച്ചു. ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോട് കൂടെ. അങ്ങനെ 33.5 വർഷക്കാലം ഇതാ ദൈവം ക്രിസ്തുവിൽ ഭൂമിയിൽ നടന്നു. നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു നമ്മൾ എങ്ങനെ നടക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആലയമാണ്. തുടർന്ന് ഈ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ഈ സമയം കൊണ്ട് നമ്മളെ അറിയിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീയാണ് ഭൂമിയെ വാഴേണ്ടത്. നിന്റെ പിതാവ് നിനക്ക് കിങ്ഡം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നുള്ള സന്ദേശം മാനവകുലത്തെ അറിയിച്ചു. എന്നിട്ട് ഇവരായിരിക്കുന്ന ആ ലോകമെന്ന ജയിലിൽ നിന്ന്, പിശാചെന്ന ജയിലറുടെ കീഴിൽ നിന്ന് ഇവരെ വിടുവിക്കുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി ഈ മനുഷ്യരെ ദൈവത്തോടടിപ്പിക്കാൻ ഒരു വഴി എന്ന തോന്നി. തന്റെ ദേഹമുള്ള തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴി എന്ന് തോന്നി. എന്നിട്ട് ആ വഴി ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തു. താൻ തന്നെ ആദ്യ ഫലമായി ഇതാ ദൈവത്തിന്റെ അടികളിൽ കടന്നു. നമ്മുടെ മൂത്ത സഹോദരനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം ഓരോരുത്തരും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ മരണം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മടങ്ങിപ്പോകണ്ടേ? നമുക്ക് തിരികെ പോകണ്ടേ? സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് നമുക്ക് ദൈവ ഇഷ്ടത്തിലേക്ക് തിരികെ പോകണ്ടേ? അപ്പന്റെ അടുക്കിലേക്ക് തിരികെ പോകണ്ടേ? അല്ല, നിങ്ങൾ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചിട്ട് ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ നിന്ന് ആ ആവശ്യങ്ങൾ എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകപ്രകാരമുള്ള ഒരു ഭക്തനാണോ ഭക്തയാണോ? ആരാധിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതോ യേശുവിനെ പോലെ ആരാധിച്ചു മേടിക്കുന്ന പരിപാടിയല്ല? യേശു പറയുന്നു, നിങ്ങൾക്കിതൊക്കെ വേണോ? നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നന്നായിട്ട് അറിയാമല്ലോ. നിങ്ങൾ മുമ്പേ ദൈവ രാജ്യം, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. അത് വിട്ടിട്ട് നിങ്ങൾ സ്വന്തം നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആ ദൈവത്തിന്റെ അതോറിറ്റിയിലെ കീഴിലേക്ക് വാ, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വാ. അതോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തും. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകണമെങ്കിലോ നിങ്ങൾ കാണണം, നിങ്ങൾ അറിയണം കരുതുന്ന ഒരു പിതാവിനെ, കാത്തിരിക്കുന്ന ഒരു പിതാവിനെ, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പിതാവിനെ. തുടർന്ന് ആ പിതാവിന്റെ സ്നേഹത്തിൽ, ആ സ്നേഹം എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നാം മടങ്ങണം. എങ്ങനെ മടങ്ങണം? ഹൃദയം കൊണ്ട് മടങ്ങണം. ആർക്ക് കാണാൻ പറ്റും? ദൈവത്തിന് കാണാം. അങ്ങനെ നാം മടങ്ങുന്നവനാണോ അതോ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിന്റെ മേൽ, സ്വന്തം ഇഷ്ടങ്ങൾ എന്ന അടിസ്ഥാനത്തിന്റെ മേൽ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്? നമ്മൾ അങ്ങനെ ഇലീഗലായിട്ട് മാറാതെ ദൈവ സ്നേഹത്തിൽ നിന്ന് തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളുമാണ് സ്നേഹനിധിയായ ഒരു പിതാവ്, കരുതുന്നവനായ ഒരു പിതാവ്. എല്ലാ കണ്ണുകളും അടയട്ടെ മോനെ, മോളെ എല്ലാ കണ്ണുകളും അടയട്ടെ. എന്റെ ചുറ്റും നിൽക്കുന്ന ദൂതന്മാര് നിന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് കൊടുക്കാനിടയാണ്. സ്നേഹനിധിയായ ഒരു കരുതുന്നവനായ കാത്തിരിക്കുന്നവനായ പിതാവ്, സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടിപ്പോയ അതിന്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന കർത്താവായി പഴയ കല്ലായുള്ള ഹൃദയത്തിന്റെ ഉടമകളായ നമ്മൾ, ചതിമോഹങ്ങളാ വഷളായി പോയ ഒരു മനുഷ്യന്റെ, ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഉടമകളായ നമ്മൾ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ ഹൃദയമുള്ള, മാംസമായ ഹൃദയമുള്ള, ദൈവാത്മാവ് വസിക്കുന്ന ഹൃദയമുള്ള ഒരു ഹൃദയത്തെ ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ പിതാവായ ആ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കർത്താവായ യേശു, എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. പിതാവിനെ പരിചയപ്പെടുത്തരുന്നവനാണ് പിതാവ്. അദൃശ്യനാണ്, പിതാവിനെ ആരൊരു നാളും കണ്ടിട്ടില്ല. പക്ഷേ തന്നെ മാറിയിരിക്കുന്ന പുത്രൻ പിതാവിന് വെളിപ്പെടുത്തി. ആ പിതാവ് പ്രിയ മകനെ, നിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടോ? മകളെ, നിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടോ? ഹോളി ഗോഡ്, ആ പരിചടികളിലേക്ക് ക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ, മാതൃകയിലൂടെ സ്വന്തം ഇഷ്ടത്തെ തകർത്ത് ഹൃദയം കൊണ്ട് അഭിനടികളിലേക്ക് യാത്ര പോകാൻ പിന്നീട് നിനക്ക് കഴിയുന്നു. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ പിതാവിന്റെ അടുക്കിലേക്ക് ഞാനുമായിട്ടുള്ള പ്രിയ മകനെ, പ്രിയ മകളെ, ഇതിന്റെ ബന്ധം നിന്നെ നോക്കി നിൽക്കുന്ന ആ പിതാവിനെ നീ കാണുന്നു. നിനക്ക് ശ്വാസവും ജീവനും തന്ന പിതാവിനെ നീ കാണുന്നു. ക്രിസ്തുവിനെ എനിക്ക് നിങ്ങൾക്കുമായി തന്ന പിതാവിനെ കാണുന്നു. ക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ പിതാവിനോട് ചോദിക്കും, എന്നെപ്പോലെ മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയക്കും. ആ പരിശുദ്ധാത്മാവിലെ കാര്യസ്ഥൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ഉള്ളിൽ താമസിക്കുന്നില്ലേ? ആ പിതാവിനെ നമ്മൾ കാണുന്നു. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ തിരിച്ചു കൊണ്ടുപോകുവാൻ എല്ലാം പ്രയത്നിക്കുന്ന, പ്രവർത്തിക്കുന്ന, കാത്തിരിക്കുന്ന, കരുതുന്ന ആ പിതാവിനെ കാണുന്നു കുഞ്ഞേ. നീയെ ആ പിതാവിന്റെ അടുക്കിലേക്ക് ഹൃദയം കൊണ്ട് കടന്നു വന്നാട്ടെ. അപ്പാ, ആ ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, എന്റെ സ്വന്തം വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞു, എന്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഞാൻ തിരിഞ്ഞു, ഇതാ അപ്പാ ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരുന്നു, എന്നെ സ്വീകരിക്കണമേ, എന്നെ സ്വീകരിക്കണമേ, എന്റെ ആവശ്യങ്ങളല്ല ഞാൻ അങ്ങനെ അങ്ങയുടെ അടുക്കലേക്ക് ഇപ്പൊ കൊണ്ടുവരുന്നതെന്ന് അങ്ങയുടെ ജീവിതത്തിൽ ഒന്ന് ഉറപ്പാക്കണമേ കർത്താവേ. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല അടിസ്ഥാനം എന്നൊന്ന് ഉറപ്പാക്കണമേ. അപ്പൊ അങ്ങയുടെ സ്നേഹം തന്നെ എന്റെ ഹൃദയത്തിൽ അടിസ്ഥാനമായി ഞാൻ അങ്ങിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണം. എന്നെ അതിനായി സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അപ്പ എന്നെ അതിനായി സമർപ്പിക്കുന്നു. എന്നെ ഭൂമിയിൽ കാത്തിരിക്കുന്ന ഏവരും, അപ്പനാകട്ടെ അമ്മയാകട്ടെ മറ്റുള്ളവരാകട്ടെ ചുറ്റുപാടുമുള്ളവരാകട്ടെ, ഇതിലൊരു നല്ലൊരു പങ്കും എന്റെ പോക്കറ്റിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ കാത്തിരിക്കുന്നത് എന്റെ അപ്പ. എന്നാൽ അങ്ങനെ കാത്തിരിക്കുന്ന എന്റെ പോക്കറ്റിലുള്ള ഒന്നിനും വേണ്ടിയല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ അപ്പ. ഞാൻ അങ്ങനെ പലപ്പോഴും കാത്തിരുന്നത് അങ്ങയുടെ പോക്കറ്റിലുള്ളത് വേണ്ടിയാണ്. എന്നോട് ക്ഷമിക്കണേ അപ്പ, എന്നോട് ക്ഷമിക്കണേ. കാത്തിരിക്കുന്ന അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരിക, എന്നെ സ്വീകരിക്കണേ. അപ്പനല്ല അമ്മയല്ല മക്കളല്ല മറ്റാരുമല്ല എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാ ദൈവമുണ്ടേ, സ്നേഹനിധിയാ ദൈവമുണ്ടേ. സ്നേഹം വിതുമ്പോ ജീവൻ തുളുമ്പോ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആത്മനദിയിൽ വളർത്തിയിടുന്ന കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ, കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ. അപ്പപ്പയുടെ അടുക്കിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സ്വകീയ പിതാവേ, ഡാഡി, ഈ മനോഹരമായ പ്രഭാതം അങ്ങനെ എനിക്ക് നൽകി. ഈ മനോഹരമായ പ്രഭാതത്തിൽ പപ്പ അങ്ങയോട് അങ്ങടോപന പുത്രനായ ക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മ പരിശുദ്ധാത്മാവിൽ അങ്ങനെ നൽകി, അങ്ങയുടെ വചനം അങ്ങനെ നൽകി. ഡാഡി അങ്ങയോടുകൂടെ ജീവിക്കാനുള്ള കൃപ അങ്ങ് ധനമായി നൽകിയതിനായി നന്ദിയോട്. ഞങ്ങൾ മക്കളെല്ലാവരും ഇതാ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ പിതാവേ പപ്പാ എന്ന് വിളിക്കുവാനുള്ള മഹാകൃപ തന്നതിനായി നന്ദിയോട്. ഇവരാരും വിശ്വാസത്തെ അകത്തിൽ വീഴാം, വിശ്വാസത്തോട് വീര്യം ഉള്ളവരായി തീരുവാൻ ഈ മക്കളെ മക്കളെ അങ്ങനെ സഹായിച്ച എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലും ചൂണ്ടി നല്ല പിതാവ് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആത്മീക അന്തരീക്ഷത്തെ ഭൗതിക അന്തരീക്ഷത്തെ ഇതെല്ലാം സൂക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അതിനെ ചോർത്തിക്കൊണ്ടു പോകുന്ന അന്തരീക്ഷങ്ങൾ മനസ്സിലായി അതിനെ അങ്ങ് തരുന്ന ബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശീലിക്കണം നല്ല പിതാവ്. ഈ മകളെല്ലാം അങ്ങടെ കരങ്ങളിൽ എത്രത്തോളം വളർത്തിയെന്ന് ഇനിയും വളർത്തുവാൻ അങ്ങടെ കരങ്ങളിലേക്ക് അങ്ങയുടെ നാമത്തിന് ഇവരെ അനുഗ്രഹിക്കുന്നപ്പ, അങ്ങയുടെ നാമത്തിന് ഇവരെ അനുഗ്രഹിക്കും. അനുഗ്രഹീതരായിരിക്കട്ടെ സകല മേഖലകളിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും. ഇവർ വാക്കുറക്കുമ്പോൾ ആത്മാവിന്റെ ജീവിതത്തിൽ നദി ഇവരിൽ നിന്ന് പ്രവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരാത്മിക വളർച്ച ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. നല്ല നാദ ഇവരുടെ സകല ആവശ്യങ്ങളും കൂട്ടായിരിക്കും. പ്രിയ പിതാവേ, രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദകാഴ്ച പ്രതിയിൽ ഇപ്പോഴുണ്ടെങ്കിൽ അങ്ങ് അവരെ സൗഖ്യമാക്കണമേ. അങ്ങടെ ഓമനപുത്രന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ആ മക്കൾക്കും കൊടുക്കണം. അങ്ങയുടെ സമാധാനം അവരുടെ ജീവിതത്തിൽ അങ്ങ് കൊടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇപ്പോൾ വിശ്വാസത്താൽ ആ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു മാറ്റിയത് കൊണ്ട് യേശുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഈ രോഗികളായിരിക്കുന്ന വ്യക്തികളുടെ മേൽ കൽപ്പിക്കുകയാണ്. സൗഖ്യം പ്രാപിക്കും യേശുവിന്റെ നാമത്തിൽ, സൗഖ്യം പ്രാപിക്ക്, രോഗാത്മാവെ വിട്ടുപോ, വേദനകളെ വിട്ടുപോ, യേശുവിന്റെ നാമത്തിൽ തൊലിപ്പുറത്തിലെ അസുഖങ്ങൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വിട്ടുമാറട്ടെ പരിപൂർണമായി. ദൈവിക സമാധാനം ഈ മകളെ ഹൃദയങ്ങളിൽ കൽപ്പിക്കുന്നു. നിത്യ സമാധാനമുള്ളവരായി മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി ഈ മക്കൾ മാറട്ടെ. മൊത്തമല്ല പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമ്മൾ സംസാരിച്ചല്ലോ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. യുഗം തീരുവാൻ ഇനി അധിക സമയമൊന്നുമില്ല. നമ്മൾ അടുത്ത ഫേസിലേക്ക്, യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമായി വാഴുന്ന ഫേസിലേക്ക് അതിവേഗം കയറാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ഈ ലോകജീവിതം നമ്മുടെ പരീക്ഷയാണ് എന്നുള്ള ബോധത്തോടുകൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ദൈവങ്ങളെ സഹായിക്കട്ടെ. കേട്ട വചനം ശ്രദ്ധയോടെ കരുതുക. കാത്തിരിക്കുന്ന കരുതുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം വഴികളെ വിട്ടുതിരിഞ്ഞ് നമുക്ക് അതേ വഴികളിലേക്ക് തിരിയാം. ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ട എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ അധിക സന്ദേശങ്ങളും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റ്, അസമൃതമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആത്മീയ കലവറ തന്നെ, ഒരു നിധി തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം അന്ത്യകാലത്ത് തന്റെ ജലത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മലയാളികളായി നമ്മൾ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു എന്നറിയാമോ? അതിന് കൂടുതൽ സന്ദേശങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ഒരു 98% അറൗണ്ട് അത് മലയാളത്തിലെ സന്ദേശങ്ങളാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കി ഈ നാളിൽ ദൈവം ഒരുക്കിയതിനെ ഒന്നും തള്ളിക്കളയാതെ കടന്നു വരുമ്പോഴത്തേക്ക് ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.